സഖര്യാപ്രവചനം രണ്ടാം അധ്യായം ഇന്നലെ നാം പഠിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. പ്രവാചകന്മാരായ സഖര്യാവും ഹഗ്ഗായും ഒരേ സമയത്ത് പ്രവചിച്ചെങ്കിലും അവരുടെ സമീപനങ്ങളുടെ വ്യത്യാസം ശ്രദ്ധിക്കൂ. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന് മടിച്ചും മനം മടുത്തും ഇരുന്നിരുന്ന ജനങ്ങൾക്ക് ഹഗ്ഗായിയുടെ പ്രായോഗികത്വവും സഖര്യാവിന്റെ ഭാവിയെക്കുറിച്ചുള്ള വിശദീകരണവും അവരിൽ ശുഭാപ്തി വിശ്വാസം പകരുവാൻ ആവശ്യമായിരുന്നു. സഖര്യാവ് ഒരു രാത്രിയിൽ കണ്ട 10 ദർശനങ്ങളിൽ ആദ്യത്തെ 4 എണ്ണം നാം കണ്ടു. ഒന്നാമത് ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പുരുഷൻ, രണ്ടാമതായി 4 കൊമ്പുകൾ, മൂന്നാമതായി 4 പണിക്കാർ, നാലാമതായി അളവ് നൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷൻ. സഖര്യാ പ്രവാചകൻ കണ്ട 10 ദർശനങ്ങളുടെ പഠനം നാം തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് എന്തെന്നാൽ, ദൈവത്തിന്റെ വചനത്തിലെ പ്രതിരൂപാത്മകമായ ഒരു ഭാഗമാകുന്നു ഇത്. ഒരു പ്രത്യേക ദൂതിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ ഈ 10 ദർശനങ്ങളും ഒരുമിച്ച് ചിന്തിക്കേണ്ടതാണ്. ഓരോ ദർശനവും നമ്മോട് അറിയിക്കുന്ന ദൂത് മനസ്സിലാക്കുവാൻ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. മാത്രമല്ല, തിരുവചനത്തിലുള്ള മറ്റ് പ്രവചന ഭാഗങ്ങളുമായി നാം ഇവയെ താരതമ്യപ്പെടുത്തുകയും വേണം. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് പറഞ്ഞത് ഇപ്രകാരമാകുന്നു: തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല. അതിന്റെ അർത്ഥം നാം പ്രവചനമൊന്നും അങ്ങനെ തന്നെ അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുവാൻ പാടുള്ളതല്ല. ഒരു ആഗമന വീക്ഷണം ലഭിക്കുവാൻ പ്രവചനത്തിന്റെ മൊത്തത്തിലുള്ള പരിപാടിയുമായി താരതമ്യപ്പെടുത്തി ചിന്തിക്കുക. അതായത് ആദിമുതൽ ഭാവികാല നിത്യത വരെ എത്തുന്ന പ്രവചനം. മൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തു ഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നത് കാണിച്ചു തന്നു. ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിലേക്ക് നടത്തിയ യോശുവയുടെ കാര്യമല്ല ഇവിടെ പറയുന്നതെന്ന് ഓർക്കണം. ബാബിലോണിയ പ്രവാസത്തിൽ നിന്നും യെരുശലേമിലേക്ക് മടങ്ങി വന്ന ഇസ്രായേൽ മക്കളുടെ ശേഷിപ്പിനിടയിൽ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്ന യോശുവയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. യോശുവ എന്ന പേരിന്റെ അർത്ഥം യഹോവ രക്ഷിക്കുന്നു എന്നത്രേ. പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ യോശുവ എന്ന പേര് യേശു എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിച്ച ദൂതൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 21-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. സഖര്യാവ് തന്റെ ദർശനത്തിൽ കണ്ടത് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടതുപോലെ ഈ യഹോവയുടെ ദൂതൻ എന്നതുകൊണ്ട് മനുഷ്യാവതാരത്തിന് മുൻപുള്ള ക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. സാത്താൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു എന്ന് നാം വായിച്ചല്ലോ. സഖര്യാവ് യോശുവയെ കണ്ടെങ്കിൽ സാത്താനെയും കണ്ടു എന്നത് സത്യമാണ്. അതിന്റെ അർത്ഥം സാത്താൻ ഒരു യാഥാർത്ഥ്യമാകുന്നു, ഒരു വ്യക്തിയാകുന്നു എന്നാണ്. നമ്മുടെ സമകാലീന സംസ്കാരത്തിൽ സാത്താനെ സംബന്ധിച്ചുള്ള താല്പര്യത്തിൽ ഒരു ഉണർവ് കാണുന്നുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായി അവനെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കാതിരിക്കുകയായിരുന്നു പലരും. പലരും അവനെ മറന്നെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിന്തിച്ചു കാണും ആ പേര് ഉരിയാടാതിരുന്നു കഴിഞ്ഞാൽ അവൻ ശല്യമൊന്നും ഉണ്ടാക്കാതെ പോയിക്കോളുമെന്ന്. പക്ഷേ രസം അതല്ല, അവൻ പോയൊന്നുമില്ല, അവൻ ഇന്നും ഒരു യാഥാർത്ഥ്യമായി തുടരുന്നു. ഈ കാലങ്ങളിൽ അലൗകികത്വത്തോട് മനുഷ്യനുള്ള അമിതമായ താല്പര്യം ദൈവത്തിങ്കിലേക്ക് അവരെ തിരിക്കേണ്ടതിന് പകരം നിർഭാഗ്യവശാൽ അവരെ സാത്താനിലേക്കും ഭൂതങ്ങളിലേക്കും തിരിച്ച് ദുഷ്ടത പ്രവർത്തിപ്പിക്കുന്നു. ദുഷ്ടത അവതരിക്കുമെന്നും അതൊരു വ്യക്തിയായി പ്രതിനിധീകരിക്കുമെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നു. മാത്രമല്ല, ആധുനിക ചിന്ത ഈ പറഞ്ഞതിനെ ആവശ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അനേകർ പിശാചിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. യുക്തിപരമായി ചിന്തിക്കുന്ന പക്ഷം തിന്മയ്ക്ക് ആളത്വം സങ്കല്പിക്കാമെങ്കിൽ നന്മയ്ക്കും ആളത്വം സങ്കല്പിക്കണം. നന്മ ദൈവമാകുന്നു, ദൈവം നന്മയാകുന്നു. ലോകത്തിലെ അസ്വസ്ഥതയ്ക്കും തങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്നവർക്ക് ദൈവം കർത്താവായി യേശുക്രിസ്തു എന്ന വ്യക്തിയിലൂടെ നൽകിയ അന്തിമമായ ഉത്തരം മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറ്റം ചുമത്തുവാൻ സാത്താൻ യോശുവയുടെ വലത്തുവശത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ യോശുവയെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ ആകുന്നെന്ന് ചിന്തിച്ചാൽ തെറ്റി. അവന്റെ നിൽപ്പ് കണ്ടാൽ അങ്ങനെ തോന്നാം, പക്ഷേ അവൻ നിൽക്കുന്നത് യോശുവയെ കുറ്റം ചുമത്തുവാനാണ്. സാത്താന്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രത്യേകതയാണിത്. താങ്കൾക്കും എനിക്കും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു കാര്യസ്ഥനുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കാര്യസ്ഥൻ എന്നതിന് ഇംഗ്ലീഷിൽ അഡ്വക്കേറ്റ് എന്ന പദമാകുന്നു ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, ഒരു വക്കീൽ. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു വക്കീലിൻ്റെ ആവശ്യം എന്താണ്? കാരണം മറ്റൊന്നുമല്ല, ശത്രു നമ്മെക്കുറിച്ച് കുറ്റം പറയുന്നു. വെളിപാട് പുസ്തകം 12:10 അവന് കൊടുത്തിരിക്കുന്ന പേര് ഇപ്രകാരമാണ്: നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദി. എൻ്റെ അഭിപ്രായം, ഇന്ന് അവൻ എനിക്കെതിരായി ഒരു കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതൊരു യുക്തിയുക്തമായ ആരോപണമാണ് താനും. അവൻ വെറുതെ കളി പറയുകയല്ല. ഞാനൊരു ദൈവ പൈതലായ സമയം മുതൽ അവൻ എനിക്കെതിരായി ആരോപണങ്ങൾ നിരത്തുന്നുണ്ടെന്ന് എനിക്കുറപ്പാണ്. എന്നെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ അവൻ പഠിച്ച പണികളെല്ലാം എടുക്കുന്നുണ്ട്. സാത്താൻ യോശുവയെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് തന്നെ നിന്നിരുന്നു. അവൻ ഒരുപക്ഷെ ദൈവത്തോട് പറയുന്നുണ്ടാകും, ഇവനെ നിനക്ക് എങ്ങനെ സ്വീകരിക്കുവാൻ കഴിയും? ഇവൻ വളരെ മോശമാണല്ലോ. സാത്താൻ ഇസ്രായേൽ രാജ്യത്തിൻ്റെ അപവാദി കൂടിയാണ്. അവരെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുവാൻ സാത്താൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും അവൻ വിജയിച്ചു എന്നതാണ് സത്യം. എങ്ങനെയായാലും ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിൽ ഒരു വക്കീലുണ്ട്, ഒരു കാര്യസ്ഥൻ. വിശുദ്ധ യോഹന്നാൻ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി: എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിവാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. 1 യോഹന്നാൻ 2:1. സക്രിയാവിൻ്റെ ദർശനത്തിൽ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതാണല്ലോ കണ്ടത്. ഈ ദൂതൻ യേശുക്രിസ്തു അത്രേ. 3:2 നാം വായിക്കുന്നത്: യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരുശലേമിനെ തെരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്നത് എൻ്റെ മാനദണ്ഡം വെച്ച് നോക്കിയിട്ട് വളരെ മയപ്പെടുത്തി സംസാരിക്കുന്നത് പോലെ തോന്നുന്നു, ഇല്ലേ? ഈ പറഞ്ഞതിനേക്കാളും ശക്തമായ ഒരു ശാസിക്കൽ ആകുന്നു ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ദൈവം താൻ സൃഷ്ടിച്ചതിനെ അവൻ ആദരിക്കുന്നുണ്ടാകും. ലൂസിഫറിനെ ദൈവം സൃഷ്ടിച്ചതാകുന്നു എന്നോർക്കുക. യെശയ്യാപ്രവചനം 14:12 നാം വായിക്കുന്നത് അരുണോദയപുത്രനായ ശുക്ര എന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതമായ സൃഷ്ടി ആയിരുന്നിരിക്കണം അവൻ. പക്ഷേ അവനിൽ പാപം കടന്നുകൂടി. പ്രകാരത്തിലുള്ള പാപമാണെന്നറിയാമോ? മോഷണം, വ്യഭിചാരം എന്നിവയൊന്നുമല്ല, അവനിൽ അഹങ്കാരം കണ്ടു. അവന് സ്വാതന്ത്ര്യമുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം അവൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി ഉപയോഗിച്ചു. പ്രിയ സുഹൃത്തെ, അതാകുന്നു പാപം. യെശയ്യാപ്രവചനം 53:6 പറയുന്നത് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. കുലപാതകം, മോഷണം, നുണപറച്ചിൽ, വ്യഭിചാരം, ഈ പ്രത്യേക പാപങ്ങളെല്ലാം താൻ താൻ്റെ വഴി എന്ന തലക്കെട്ടിന് കീഴെ വരും. ഇതാണ് മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നം. സ്വന്തം വഴികൾ മാത്രം ശരിയെന്ന് ശഠിക്കുന്ന നിഗളഭാവം. മനുഷ്യൻ തൻ്റെ തിരഞ്ഞെടുക്കുവാനുള്ള കഴിവിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് പാപം. ദൈവഹിതത്തിൽ നിന്നും മാറിപ്പോകുവാനുള്ള മനുഷ്യന്റെ പ്രവണത അവനെ വലിയ വലിയ പാപങ്ങളിൽ കൊണ്ടെത്തിക്കുന്നു. യെരുശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വലിയ സത്യം വെളിപ്പെടുത്തുന്നു. യോശുവ എന്ന വ്യക്തിയുടെ പേരിലല്ല ഭത്സനം നടക്കുന്നത്, പിന്നെയോ ആ രാജ്യത്തിന്റെ തലസ്ഥാനമായ യെരുശലേമിന്റെ പേരിലത്രേ. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. നെബുക്കനേസർ നശിപ്പിച്ചതിന് ശേഷം യെരുശലേം കണ്ടാൽ അതൊരിക്കലും പണിതുയർത്തുവാൻ സാധിക്കുന്ന അവസ്ഥയിലല്ലായിരുന്നു. 70 വർഷം അത് വെറും പൊടിയായും ചാരമായും കിടന്നിരുന്നു. ആ അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് പട്ടണം പുനർനിർമ്മാണം ചെയ്തത്. അതെ, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളി. പല വിശുദ്ധന്മാരും തങ്ങളെ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയായി വിശേഷിപ്പിക്കാറുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അതൊരു അപകടമല്ലെങ്കിൽ യാദൃശ്ചിക സംഭവമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ആയിത്തീരാമായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. പക്ഷേ അങ്ങനെ ആയിത്തീർന്നു. ഇപ്പോൾ ഞാൻ അറിയുന്നു അതൊരിക്കലും ഒരു അപകടം ആയിരുന്നില്ല, യാദൃശ്ചികമായി സംഭവിച്ചതല്ല. പിന്നെയോ ഞാൻ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളിയാണ്. ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരുന്ന ഏതൊരു പാപിയെക്കുറിച്ചും ഇത് പറയാവുന്നതാണ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള ഏതൊരു വ്യക്തിയും തീയിലാകുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്നും രക്ഷിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. സുഹൃത്തെ, നമ്മെ രക്ഷിക്കുവാൻ അവൻ ആ ചൂടേറിയ തീയിലേക്ക് ഇറങ്ങി വന്നു. നാം കത്തിച്ചാമ്പലാകാതിരിക്കുവാൻ അവൻ തീക്ക് ഇരയായിത്തീർന്നു. ഇന്ന് നാം രക്ഷപ്പെട്ടിരിക്കുകയാണ്. അതെ, നിത്യാഗ്നിയിൽ നിന്ന് പോലും നാം രക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എത്ര അതിശയകരം! ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് ഹൃദയംഗമായ സ്തോത്രം കരയിറ്റുവാൻ കഴിയണം. അതുകൊണ്ട് ഭക്തൻ പാടി, പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിഹേ നരനായി, ദൈവകോപത്തിയിൽ വെന്തിരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ജയഗീതം പാടുവാൻ സാധിക്കും. മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. മഹാപുരോഹിതനായ യോശുവയെക്കുറിച്ചുള്ള ഈ ദർശനം വാസ്തവത്തിൽ ആ വ്യക്തിക്കും അതീതമായി പോകുന്നു. ഈ ദർശനം വളരെ പ്രയാസമേറിയ ഒരു ചോദ്യത്തിന് മറുപടി നൽകുന്നതായി നാം കാണുവാൻ പോകുന്നു. പ്രശ്നം ഇപ്രകാരമാകുന്നു: ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തെ അവരുടെ സ്വന്തം ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നും ദൈവം അവരുടെ ഇടയിൽ വസിക്കുമെന്നുമാണല്ലോ ഇതുവരെ നാം കണ്ടത്. തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ അവൻ അവരെ പൂർണ്ണമായി യഥാസ്ഥാനപ്പെടുത്തും. അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല, പക്ഷേ അവൻ അത് ചെയ്യുവാൻ പോകുന്നു. അത് ദൈവം തന്നെ ഉറപ്പായി പറയുന്നു. ആ ദേശത്ത് അവൻ അവരെ അനുഗ്രഹിക്കും. അപ്പോൾ ഒരു സംശയം, ജനങ്ങൾ തന്നിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോൾ ദൈവത്തിന് അതെങ്ങനെ ചെയ്യുവാൻ സാധിക്കും? സെക്രിയാവിന്റെ സമയത്ത് ആ ജനം ദൈവത്തിൽ നിന്നും അകലെ, അതെ, പാപത്തിൽ ജീവിക്കുകയായിരുന്നു. ഇന്നും അതേ കാര്യം സത്യമാണല്ലോ. പാപികൾ അതിൽ പാർക്കുന്നിടത്തോളം കാലം അവിടം എങ്ങനെ വിശുദ്ധ നാടാകും? ഇതൊരു വലിയ പ്രശ്നമായി തോന്നുന്നില്ലേ? ഞാൻ ഇതുവരെ പറഞ്ഞു വന്ന ചോദ്യം വേറെ വാചകത്തിൽ ഒരു പ്രാവശ്യം കൂടി സൂചിപ്പിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതായതിനാൽ ശ്രദ്ധിച്ചു കേൾക്കണമേ. താങ്കളുടെ മനസ്സിലും ഈ സംശയം നാളുകളായി തിങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. ഇതുവരെ നാം കണ്ട ദർശനങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ അവരുടെ ശത്രുക്കളെ ശിക്ഷിച്ച് അവർക്ക് ആ ദേശം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുക എന്നതാണുള്ളത്. പക്ഷേ അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ഗൗരവമായ സംശയം എന്തെന്നാൽ, അതിവിശുദ്ധനായ ഒരു ദൈവം എങ്ങനെ ഈ പ്ലാൻ പാപം നിറഞ്ഞ ദുഷ്കീർത്തിപ്പെട്ട ഒരു കൂട്ടം ജനങ്ങളിൽ നിവർത്തിക്കും? ആ ദുഷ്ടത നിറഞ്ഞ ജനങ്ങളിൽ ദൈവം കരുണയും ദൈവനീതിയും എങ്ങനെ ചൊരിയും? ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംശയമാണല്ലേ. ഈ ഭാഗത്ത് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ദർശനത്തിന്റെ വിശദീകരണം മുൻപറഞ്ഞ സംശയത്തിന് നിവാരണം വരുത്തും. യോശുവ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുകയായിരുന്നു. മുൻപോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നത്, അവൻ മുഷിഞ്ഞ അഴുക്ക് നിറഞ്ഞതായ വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നതെന്ന് കാണുവാൻ കഴിയും. മഹാപുരോഹിതനെ കുറിച്ചുള്ള നമ്മുടെ പഠനം നിങ്ങൾ ഓർക്കുമെങ്കിൽ, അഴുക്കൊന്നുമില്ലാത്ത വസ്ത്രം മഹാപുരോഹിതൻ ധരിക്കണം. അല്ലാത്ത പക്ഷം ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അവനെ അനുവദിച്ചിരുന്നില്ല. സക്രിയാവ് ദർശനം കാണുന്ന സമയത്തെ മഹാപുരോഹിതൻ യോശുവ ആയിരുന്നു. പക്ഷേ ഈ ദർശനത്തിൽ അവൻ ആ രാജ്യത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്നുമുണ്ടായിരുന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് യോശുവ പൂർണ്ണനായിരുന്നില്ല. അവൻ ദൈവത്തിന്റെ മഹാപുരോഹിതനായിരുന്നു എന്നത് ശരി. പക്ഷേ അവനെ മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടി ഇവിടെ ചിത്രീകരിക്കുന്നു. വ്യക്തിപരമായി അവന്റെ കാര്യത്തിൽ അത് സത്യമായിരുന്നിരിക്കണം, എനിക്കറിയില്ല. പക്ഷേ ഒരു മഹാപുരോഹിതൻ എല്ലായ്പ്പോഴും ഇസ്രായേൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചിരുന്നു എന്നെനിക്കറിയാം. ഉദാഹരണത്തിന്, മഹത്തായ പാപപരിഹാര ദിവസം മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചിരുന്നത് ആ രാജ്യത്തിന് മുഴുവൻ വേണ്ടിയായിരുന്നു. ഇതുപോലെ തന്നെ യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനാണ്. സഭ എന്ന വിശ്വാസികളുടെ കൂട്ടത്തിന്റെ മുഴുവൻ പ്രതിനിധി അവനത്രേ. അവൻ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നു. സക്രിയാവ് കണ്ട 10 ദർശനങ്ങളുടെ പശ്ചാത്തലത്തിലും ഇസ്രായേൽ രാഷ്ട്രത്തെക്കുറിച്ചുള്ള പ്രവചനത്തിന്റെ ഒരു ചിത്രമായും യോശുവയെ കാണുന്നു എങ്കിൽ, വളരെ ചുരുങ്ങിയ ഒരു വ്യാഖ്യാനത്തിൽ നിന്നും അത് നമ്മെ രക്ഷിക്കും. യോശുവ വളരെ വ്യക്തമായി ഇസ്രായേൽ ജനതയെയാണ് പ്രതിനിധീകരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ അവൻ രാജ്യത്തിന്റെ കുറ്റം വഹിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ യോശുവ എന്ന ഒരു വ്യക്തിക്കോ മഹാപുരോഹിതനായ യോശുവയ്ക്കോ ആകുന്നു എന്ന വിധത്തിൽ ചിന്തിക്കരുത്. യോശുവയുടെ അവസ്ഥ ഇസ്രായേലിന്റെ അവസ്ഥ ആകുന്നെന്ന് നാം ഓർക്കണം. അവന്റെ തെറ്റിൽ നിന്നുള്ള മോചനം ആ ജനതയുടേതാണ്. അവനോട് പറഞ്ഞ ആശ്വാസ വാക്കുകളും അവന് നൽകിയ ഉറപ്പുകളും ആ ദേശത്തിന് നൽകിയവയാവണം. യോശുവ ഒരു പ്രതീകമാണ്, ഒരു പ്രതിനിധി. ദൈവം അവനെ തെരഞ്ഞെടുത്തു. ദൈവം ഇസ്രായേൽ രാജ്യത്തെയും തെരഞ്ഞെടുത്തു. ഒരു മഹാപുരോഹിതൻ ധരിക്കേണ്ട വസ്ത്രം വളരെ മനോഹരമായിരിക്കണമെന്നാണ് ദൈവകൽപ്പന. ശുഭ്രവസ്ത്രം, മഹത്വം വെളിപ്പെടുത്തുന്ന വസ്ത്രധാരണ. യോശുവയെ ഇവിടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മുഷിയാത്ത വസ്ത്രമായിരിക്കണം അവൻ്റേതെന്ന നിയമത്തിന് ലംഘനം വന്നു. കാരണം അവൻ ധരിച്ചിരുന്നത് മുഷിഞ്ഞ വസ്ത്രമായിരുന്നു, അഴുക്കായ വസ്ത്രം. അവൻ്റെ വസ്ത്രം മാത്രമല്ല നാറിയത്, അവനെയും നാറുന്നുണ്ടായിരുന്നു. സർവശക്തനായ ദൈവം കണ്ട ഇസ്രായേൽ ജനത്തിൻ്റെ പാപം അപ്രകാരത്തിലായിരുന്നു. നാം എങ്ങനെ രക്ഷ പ്രാപിക്കും? അതിനുള്ള പരിഹാരം ഒന്ന് മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. താങ്കൾ എന്ത് ചെയ്തു എന്നതല്ല കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ താങ്കൾക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാവുന്നതാണ്. അവൻ താങ്കളുടെ പാപം ക്ഷമിക്കും. അതെത്ര വലിയ പാപമാണെങ്കിൽ തന്നെയും ആത്മാർത്ഥമായി അനുതപിച്ച് ഏറ്റുപറയുന്നുവെങ്കിൽ അവ ക്ഷമിക്കുവാൻ താങ്കളെ അവനോട് ചേർത്ത് വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തു മതിയായവനാണ്. ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ സമർപ്പിക്കുമോ? പ്രാർത്ഥന.